നാം മുമ്പ് പഠിച്ച ഭാഗങ്ങളിലൊന്നിൽ നമ്മൾ ഈ കാര്യം ചിന്തിച്ചിരുന്നല്ലോ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ പിശാചിനെ പൂർണമായി തോൽപ്പിച്ചു. എന്നാൽ പിശാചിനെ അവൻ ഇന്നും അനുവദിച്ചിട്ടുണ്ട്, ജീവനോടെ തന്നെ. അവൻ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കിയാൽ അതിന്റെ പ്രശ്നങ്ങൾ കാണാം. യേശുവിന്റെ സമയത്തും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന് സമർപ്പിച്ച ഒരു ദൈവ വൈതൽ, അങ്ങനെ ഒരാളെ അവന് ജയിക്കാൻ കഴിയില്ല. അവൻ പിശാചിനെ ജയിക്കും. ഏത് തരത്തിൽ പിശാചു വന്നാലും, വേദപുസ്തകം പറയുന്ന പോലെ സിംഹരൂപത്തിൽ അവൻ വരാം. സഭയെ പീഡിപ്പിച്ചുകൊണ്ട്, ഉപദ്രവിച്ചുകൊണ്ടും ഭയപ്പെടുത്തിയും ക്രിസ്ത്യാനികളെ, എന്നാൽ ക്രിസ്ത്യാനികൾ അവനെ ജയിക്കും. അവനൊരു സിംഹത്തെ പോലെ വരുമ്പോൾ. വേദപുസ്തകം ഇങ്ങനെയും പറയുന്നു, പിശാച് ഒരു പാമ്പിനെ പോലെ വരും, വഞ്ചിച്ചുകൊണ്ട്. ഇതാണ് കൂടുതൽ അപകടം. നമ്മളൊരു പക്ഷേ ചിന്തിക്കും പീഡനമാണ് കൂടുതൽ അപകടമെന്ന്. എന്നാൽ ക്രിസ്തീയ ചരിത്രം പഠിപ്പിക്കുന്നത് പീഡനം ഒരിക്കലും സഭയെ കൊന്നുകളഞ്ഞില്ല. പീഡനങ്ങൾ സഭയെ വളരുവാനാണ് സഹായിച്ചിരിക്കുന്നത്. ആരോ പറഞ്ഞതുപോലെ രക്തസാക്ഷികളുടെ രക്തം അത് സഭയുടെ വിത്തായിട്ട് മാറി. ഈ 2000 വർഷം സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത് എവിടെയെല്ലാം ഈ പീഡയുണ്ടായിട്ടുണ്ടോ അനേക ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ പിശാച് ഒരു സർപ്പത്തെ പോലെ വന്ന സമയങ്ങളിൽ വഞ്ചിച്ചപ്പോൾ അവൻ ഈ കാര്യത്തിൽ വിജയിച്ചു. അനേക ക്രിസ്ത്യാനികളുടെ ജീവിതം നശിപ്പിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത്? എന്തുകൊണ്ടാണ് പിശാച് ഏദൻ തോട്ടത്തിൽ വരാൻ ദൈവം അനുവദിച്ചത്? അവനൊരു സിംഹമായിട്ടല്ല വന്നത് ആദമിനെയും ഹവ്വയെയും ഭയപ്പെടുത്താൻ. അവൻ വന്നത് ഒരു പാമ്പായിട്ടാണ്, വഞ്ചിക്കാൻ. ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഹവ്വായുടെ ഒരു സുഹൃത്താണെന്ന്. എന്തുകൊണ്ടാണ് ദൈവം പിശാചിനെ ആ തോട്ടത്തിൽ കയറുന്നത് തടയാതിരുന്നത്? അവനെ തടഞ്ഞിരുന്നെങ്കിൽ ആദം ഹവ്വ ഒരിക്കലും ആ വൃക്ഷത്തിനടുക്കൽ പോകുമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അവരെ പരിശോധിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത് പിശാചിനെ ദൈവം ആ ഏദൻ തോട്ടത്തിൽ കയറാൻ അനുവദിച്ചത് ഈ കാര്യം കൊണ്ടായിരുന്നു. ആ പർദീസയിൽ പിശാചിനെ ആ ഏദൻ തോട്ടത്തിൽ കയറാൻ അനുവദിച്ചെങ്കിൽ അവന് നിന്റെ സഭയിലും കയറാൻ കഴിയും. നിങ്ങളുടെ സഭ ഏദൻ തോട്ടം പോലെ പരിശുദ്ധമാണോ? അവൻ അവിടെ കടക്കാൻ കഴിഞ്ഞെങ്കിൽ, ദൈവം അതിനനുവദിച്ചെങ്കിൽ, അവൻ നിശ്ചയമായിട്ടും പിശാചിനെ അനുവദിക്കും നിന്റെ സഭയിലും വന്ന ആളുകളെ വഞ്ചിക്കാൻ. എന്തുകൊണ്ടാണ് അത് ദൈവം ചെയ്തത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് പിശാചിനെ ആ ഏദൻ തോട്ടത്തിൽ കയറാൻ അനുവദിച്ചത്. അവരെ പരിശോധിക്കാനായിരുന്നു. മനുഷ്യനെ പരിശോധിക്കണം. ഇതറിയാൻ വേണ്ടി ദൈവത്തെയും ദൈവത്തിന് വചനത്തെയും വിലമതിക്കുമോ അതോ ഇല്ലേ? അല്ലെങ്കിൽ അവൻ അവന്റെ സ്വന്തം അറിവിന്റെയും ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുമോ? അതാണ് ഹവ്വ ചെയ്തത്. അവൾ അവളുടെ ചിന്തകൾക്കനുസരിച്ച് പോയി. അങ്ങനെ അവൾ വീണുപോയി. ഇന്നും അനേക ആളുകൾ ഇങ്ങനെയാണ്. അവർ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളയുന്നു, അങ്ങനെ അവർ തെറ്റിപ്പോകുന്നു. നിങ്ങൾക്കറിയാമോ, ദൈവം പരിശോധിക്കുകയായിരുന്നു ആദമിനെയും ഹവ്വയെയും ആ ഏദൻ തോട്ടത്തിൽ. അവരെ പരിശോധിക്കാനായിട്ട് പിശാചിനെ അവൻ അനുവദിച്ചു കൊടുത്തപ്പം, ഈ ഒരു ചെറിയ കാര്യം, നീ എന്റെ വാക്കിനെ വിശ്വസിക്കുമോ? ഞാൻ നിന്നോട് പറഞ്ഞത് നീ കർക്കശമായിട്ടും അനുസരിക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ നിന്റെ ബുദ്ധി ഉപദേശിച്ച് ചിന്തിച്ചും തർക്കിച്ചും വാദിച്ചും പിശാചിനോട് മുൻപും മുൻപും ഒക്കെ വാദിച്ച് നമുക്കറിയാം അവർ വീണുപോയി. ദൈവം അനുവദിച്ചു പിശാചിനെ, യേശുക്രിസ്തുവിനെ വഞ്ചിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ. ഈ കല്ലുകളെ അപ്പമാക്കുക. എന്നാൽ യേശു വഞ്ചിക്കപ്പെട്ടില്ല. അതിൽ കൂടി അവൻ ദൈവത്തിന്റെ വചനം എടുത്തു പറഞ്ഞു. അവൻ എഴുതപ്പെട്ട ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. ആദമോ ഹവ്വയും ദൈവം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നില്ല. യേശു 3 പ്രാവശ്യം എഴുതപ്പെട്ട ആ വചനത്തിൽ ഉറച്ചു നിന്നു ആ പരീക്ഷയുടെ സമയത്ത്. നമുക്കിപ്പം ഈ 2 വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. ആദമോ ഹവ്വയും തിരഞ്ഞെടുത്ത ഒരു വഴി, ദൈവവചനത്തെക്കുറിച്ച് തർക്കിച്ച് ആ ദൈവവചനത്തെ തള്ളിക്കളയുക. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവ വചനത്തിൽ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ, ഞാൻ ഈ കല്ലുകളെ അപ്പമാക്കുകയില്ല, കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, കാരണം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ദൈവം എന്നോട് ഈ കല്ലുകളെ അപ്പമാക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. അത്ഭുതകരമാണ്. യേശു ആ കാര്യത്തിൽ കർക്കശക്കാരനായിരുന്നു. ദൈവവചനത്തിൽ നിങ്ങൾ ദൈവവചനത്തോട് കർക്കശക്കാരനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഉറപ്പെഴുതി നൽകാം, നിങ്ങൾ വഞ്ചിക്കപ്പെടുകയില്ല. നിങ്ങൾ പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ, യേശുവിന്റെ മാതൃകകൾ, യേശുവിന്റെ പഠിപ്പിക്കൽ, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടെ നിങ്ങളെ വഴികാട്ടും. അതുമാത്രമാണ് നിങ്ങളുടെ വഴികാട്ടി. ഇതിനു പുറത്ത് നിങ്ങൾ ഒന്നും പരിഗണിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. എന്നാൽ ഇതിനു പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ചാൽ അത് കേട്ടിട്ട് കുഴപ്പമില്ലല്ലോ, അതിനെന്താ കുഴപ്പം? ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ വഞ്ചിക്കപ്പെടുക തന്നെ ചെയ്യും. മത്തായി 24 യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്ക് വന്ന് ഈ കാര്യം പ്രത്യേകമായിട്ട് അവനോട് ചോദിക്കുമ്പം എന്താണ് അന്ത്യകാലത്തിന്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ, നീ എപ്പോഴാണ് മടങ്ങി വരുന്നത്? പല ലക്ഷണങ്ങൾ യേശു പറഞ്ഞു. യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പം, ക്ഷാമം, പീഡനം, അങ്ങനെ പല കാര്യങ്ങളും അവനെ പറഞ്ഞു. എന്നാൽ ഒന്നാമത് പറയുന്നത് ശ്രദ്ധിക്കൂ, അവനത് പല പ്രാവശ്യം അതേ കാര്യം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞ കാര്യം അത് 4 വാക്യത്തിലാണ്, നിങ്ങളെ ആരും ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വഞ്ചനയാണ് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. അവസാന നാളുകളോടുകൂടെ ബന്ധത്തിൽ താഴോട്ട് വായിക്കുമ്പം അവിടെ അവൻ പിന്നെയും അത് തന്നെ പറയുന്നു. 24 വാക്യത്തിൽ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഉണ്ടാകും. ഈ കള്ളപ്രവാചകന്മാർ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാമോ? അവർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ കൂടെ തെറ്റിച്ച് കളയാനായിട്ട്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളും അടയാളം നടക്കുന്നത് ദൈവം തെരഞ്ഞെടുത്തവരെ പോലും തെറ്റിക്കാനാണ്. നിങ്ങൾക്കറിയാമോ ഈ വൃദ്ധന്മാർ ദൈവത്തിന്റെ ആളുകളാണ്? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഈ വൃദ്ധന്മാർ വഞ്ചിക്കപ്പെടാൻ കഴിയുമെന്ന്? ഈ അത്ഭുതം ചെയ്യുന്ന ആള് വേറെങ്കിലും ഒരു മതത്തിന്റെ പേരിലാണത് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവം? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. വൃദ്ധന്മാരെങ്ങനെ അപകടത്തിലാകുന്ന കാരണം അവർ വരുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. അവൻ ചെന്നായാണ്, എന്നാൽ അവൻ വരുന്നത് ആടിന്റെ വേഷത്തിലാണ്. ആടിന്റെ വേഷം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഉപദേശങ്ങൾ. അവൻ വേദപുസ്തകമായിട്ടാണ് വരുന്നത്, വേറെ ഏതെങ്കിലും പുസ്തകമായിട്ടല്ല. അവൻ പറയുന്നത് വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ പേരല്ല, അവൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ പേരാണ്. എന്നാൽ അവനൊരു വഞ്ചകനാണ്. 2 കൊരിന്ത്യർ 11 ഇങ്ങനെ പറയുന്നു, പിശാച് വരുന്നത് വെളിച്ചദൂതന്റെ വേഷം കെട്ടിയാണ്. അവന്റെ ദാസന്മാര് വരുന്നത് ഇങ്ങനെയാണ്, നീതിയുടെ സുവിശേഷകരുടെ വേഷം ധരിക്കുന്നു. 2 കൊരിന്ത്യർ 11:14-15 അവർ പറയുന്നത് നീതിയെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, അവർ പ്രസംഗിക്കുന്നത് മറ്റു യേശുവിനെ ആയിരിക്കും. 2 കൊരിന്ത്യർ 11:3 അവർ മറ്റൊരു ആത്മാവിനെ ആയിരിക്കും തരുന്നത്, മറ്റൊരു സുവിശേഷമായിരിക്കും പ്രസംഗിക്കുന്നത് നിങ്ങളെ വഞ്ചിച്ച് കളയാൻ. ഞാൻ മറ്റൊരു വാക്യം നിങ്ങളെ കാണിക്കാം. 1 തിമോത്തിയോസ് 4 ഇവിടെ പറയുന്നു, അവസാന നാളുകളിൽ പറയുന്നു, ആത്മാവ് തെളിവായിട്ട് പറയുന്നു, ചിലർ വിശ്വാസം വിട്ട് തെറ്റിപ്പോകും. ഇത് അവിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്, ഇവർ വിശ്വാസത്തിലേക്ക് വന്ന ആളുകളാണ്, എന്നാൽ അവർ തെറ്റിച്ചു. കാരണം വ്യാജ ആത്മാക്കളുടെ ഉപദേശം അവർ കേട്ടു. അവർ വ്യാജ ആത്മാക്കൾ പറയുന്നത് ശ്രദ്ധിച്ചു. അവർ ദൈവവചനത്തിൽ നിലനിന്നില്ല. മത്തായിയുടെ സുവിശേഷം 7 യേശു പറഞ്ഞു, അവസാന നാളുകളിൽ, ന്യായവിധി നാളിൽ പലരും ആ നാളിൽ എന്നോട് പറയും. മത്തായി 7:22 ഒന്നോ രണ്ടോ പേരല്ല, 3-4 അനേകർ. ഒത്തിരി എന്ന് പറയുമ്പം 100 കണക്കിന് പ്രസംഗകാർ, ഒരു പക്ഷെങ്കിൽ 1000 കണക്കിന് പ്രസംഗകാർ അവന്റെ അടുക്ക വന്ന് അവനോട് പറയും, കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനേക അത്ഭുതങ്ങൾ ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ അവർക്ക് നേരെ തിരിഞ്ഞ് അവരോട് ഇപ്രകാരം പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, എനിക്കൊരിക്കലും നിങ്ങളുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, നീ പാപത്തിൽ ജീവിക്കുകയായിരുന്നു, എന്നെ വിട്ടു പോകുക, അവരെ നരകത്തിലേക്ക് പറഞ്ഞേച്ചു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവരെ അവസാനം നരകത്തിലേക്ക് വിട്ടുവെന്ന്? അത് നിങ്ങൾ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന അടിസ്ഥാനത്തിലാണ്. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറും, എന്റെ വചനം മാറത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ വചനമാണ് വിശ്വസിക്കുന്നത്, എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും. എന്റെയും നിങ്ങളുടെയും അഭിപ്രായങ്ങൾ ഒരുപക്ഷെ തെറ്റിപ്പോകാം, പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാം, എന്നാൽ ഞാൻ ദൈവത്തിന്റെ വചനമാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഒരിക്കലും തെറ്റിപ്പോകില്ല. ഞാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല ആരെങ്കിലും ഒരത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ചെയ്തതുകൊണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന എല്ലാവരെയും വിശ്വസിക്കുന്നില്ല. ഞാൻ അംഗീകരിക്കുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന എല്ലാവരെയും. കാരണം യേശുവിൻ്റെ വചനം തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്താണ് നോക്കുന്നത്? എന്താണ് യേശു ഈ മനുഷ്യരിൽ നോക്കിയത്? അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. അത് വിശുദ്ധിയിലേക്കായിരുന്നു നോക്കിയത്. അവൻ പറഞ്ഞു, നീ അധർമ്മത്തിലാണ് ജീവിക്കുന്നത്, പാപത്തിനെതിരെ നീ ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല, നീ പാപം ചെയ്ത് പാപത്തിൽ തന്നെ നീ ജീവിച്ചു, എന്നാൽ നീ അത്ഭുതം ചെയ്തു. എനിക്കറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരാളുമായിട്ട് ഉള്ള കൂട്ടായ്മയിലായിരിക്കുമ്പം അവൻ എന്നെ പാപത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നു, അധർമ്മത്തിൽ നിന്ന്. കാരണം അതിൽ നിന്ന് തന്നെ രക്ഷിക്കാനാണ് യേശു വന്നത്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് അവൻ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, ഇവിടെ ശ്രദ്ധിക്കുക. മത്തായി 7 ഗിരിപ്രഭാഷണത്തിൽ യേശു കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷത്തിൽ വരുന്നു, നല്ല സുവിശേഷ കാര്യങ്ങളാണ് പറയുന്നത്, എന്നാൽ അകമയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാവുന്നു. ചെന്നായ്ക്ക് എന്താ വേണ്ടത്? അവൻ ഒരു ആടിൻ്റെ വേഷം പൂണ്ടു വരുമ്പം ആടുകളുടെ ഇടയിലേക്ക് അവൻ എന്താ വേണ്ടത്? അവൻ ആടുകളെ അനുഗ്രഹിക്കാനല്ല വരുന്നത്, അവൻ അവരിൽ ഒരാളെ പോലെ അഭിനയിച്ച് കാണിക്കുന്നു. എന്നാൽ അവൻ്റെ ഉദ്ദേശം തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടുകയാണ്. ഒരു ചെന്നായ് ആടുകളുടെ ഇടയിൽ വരുന്നത് അവൻ എന്തെങ്കിലും ലഭിക്കുക എന്ന ഉദ്ദേശത്തോടാണ്. ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്താണ് ഈ ചെന്നായ്ക്ക് വേണ്ടത്? ചെന്നായ്ക്ക് വേണ്ടത് അവൻ കടിച്ചു കീറുകയാണ്. എന്തൊക്കെ ലഭിക്കും? അതെല്ലാം ആടിൽ നിന്ന് തന്നെ തന്നെയാണ് അവൻ തീറ്റുന്നത്. അവൻ അത്യാഗ്രഹിയാണ്, അവൻ കടിച്ചു കീറുന്നവനാണ്. അവൻ ആടുകളിൽ നിന്ന് കടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ എത്രത്തോളം ലഭിക്കുമോ അത്രത്തോളം ആ ആടുകളുടെ മാംസം തന്നെ തന്നെ പോഷിപ്പിക്കാനായി. അതാണ് ഒരു കള്ളപ്രവാചകന്റെ ലക്ഷണം. മറ്റൊരു കള്ളപ്രവാചകന്റെ ലക്ഷണം പറഞ്ഞു, എങ്ങനെ നമുക്ക് ഒരു കള്ള പ്രവാചകനെ തിരിച്ചറിയാനായിട്ട് കഴിയും? അവൻ പറയുന്ന ഉപദേശങ്ങൾ കൊണ്ടാണ്, ശരിയായ ഉപദേശമായിരിക്കും പറയുന്നത്. അവൻ അത്ഭുതവും ചെയ്യും, അവൻ ഒരുപക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെയും പുറത്താക്കിയെന്ന് വരും, അവൻ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചെന്ന് വരും, അവനൊരു വളരെ വാചാലനായ പ്രസംഗനായിരിക്കാം. നിങ്ങളവനിൽ അത്യാഗ്രഹത്തോടെ ഉള്ള ഒരു ആഗ്രഹം കാണും. ശ്രദ്ധിച്ച് കേൾക്കുക, കള്ളപ്രവാചകനെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അത്യാഗ്രഹത്തോടെ ആഗ്രഹിക്കുന്നവനാവും. നിങ്ങൾക്ക് ഉള്ളത് തിന്നുകളയാൻ, അതെല്ലാം അവൻ്റേതാക്കി മാറ്റാൻ, ഒന്നാമത് നിങ്ങളുടെ പണമാണ്, നിങ്ങൾക്കുള്ള മറ്റു കാര്യങ്ങളും. അതാണ് ഒരു വഴി കള്ളപ്രവാചകന്മാരെ അറിയാൻ. നിങ്ങൾ ഉപദേശം മാത്രം നോക്കിപ്പോയാൽ ആടിൻ്റെ വേഷം നിങ്ങളെ വഞ്ചിക്കപ്പെടും. എന്നാൽ ആ ഉപദേശത്തിന്റെ അടിയിൽ എന്താണെന്ന് നിങ്ങൾ നോക്കണം. ആ ആടിന്റെ വേഷത്തിന്റെ അടിയിൽ എന്തിന്റെ പുറകെയാണ് അവൻ? അവൻ എൻ്റെ പണത്തിന് പിന്നാലെയാണ്. അവൻ ദൈവവചനം കാണിക്കും എൻ്റെ പണത്തിനായിട്ട്. അവൻ ആവശ്യത്തെക്കുറിച്ച് പറയും. അവൻ പറയും, വേലക്കാർ കൂലിക്ക് യോഗ്യരല്ലോ എന്ന്. നിങ്ങൾ ഒരിക്കലും യേശു അങ്ങനെ പറയുന്നത് കേൾക്കത്തില്ല. ആളുകളോട് പണം ചോദിക്കാൻ അങ്ങനെ ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല. യേശു ഒരിക്കൽ പോലും അങ്ങനെ ചോദിക്കുന്നില്ല, തന്നെയോ തൻ്റെ ശുശ്രൂഷയോ സഹായിക്കാനായിട്ട്. ആളുകൾ സന്തോഷത്തോടെ അവന് കൊടുത്തു, അവനത് സ്വീകരിച്ചു. ശരിയാണ്, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്, വേലക്കാരൻ ചുറ്റുതാണെന്ന് ആളുകളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ആരുടെ വേലക്കാരനാണ് നീ? നിങ്ങൾ എ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. നിങ്ങൾ പോയി ബി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അതിന് ശമ്പളം ചോദിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് എ എന്ന് പറയുന്ന കമ്പനിയിൽ ശമ്പളം കിട്ടും. നിങ്ങൾക്ക് കമ്പനി എ എന്ന് കിട്ടിയില്ലെങ്കിൽ അവർ തരാൻ മറന്നുപോയി. നിങ്ങൾ എ എന്ന് പറയുന്ന ആ കമ്പനിയുടെ ബോസിന്റെ അടുക്ക ചെല്ലും, ഞാൻ ഈ മാസം ജോലി ചെയ്തു, എന്റെ ശമ്പളം എവിടെ? നിങ്ങൾ വഴിയിൽ പോയി അവിടെ ഒരാളോട് ശമ്പളം ചോദിക്കാൻ, നിങ്ങൾ അവന് വേണ്ടിയല്ല ജോലി ചെയ്തത്. നിങ്ങൾ കർത്താവിന്റെ ഒരു ദാസനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ആരുടെ അടുക്കിലേക്കാണ് പോകേണ്ടത്? മനുഷ്യന്റെ അടുക്കിലേക്കാണെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ ഒരു ദാസനാണ്. 40 കൊല്ലമായിട്ട് ദൈവത്തിന്റെ ഒരു ദാസനാണ് ഞാൻ. ഞാൻ ഒരു മനുഷ്യന്റെ അടുക്കിലേക്കും പോയിട്ടില്ല. എന്റെ ഓരോ ആവശ്യത്തിനും, പണത്തിന് മാത്രമല്ല, കാരണം ഞാൻ കർത്താവിനെ സേവിക്കുന്നവനാണ്. ഞാൻ സേവിക്കുന്ന ആ യജമാന്റെ അടുക്കിലേക്ക് ചെന്ന്, കർത്താവേ ഞാൻ നിന്നെ സേവിക്കുന്നു, എനിക്കൊരിക്കലും അങ്ങനെ പോകേണ്ട വന്നിട്ടില്ല, ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാറുണ്ട്. അവൻ എത്രയോ വിശ്വസ്തനാണ്, കമ്പനി എയോ ബിയോ സിഒ ഡിഒ ഏതെങ്കിലും, ഏത് കമ്പനിയെക്കാളും അവൻ കൂടുതൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക, കടിച്ചു കയറുന്ന ഈ ചെന്നായിക്കാൾ വളരെ തൽപരരാണ് നിങ്ങൾക്ക് ഉള്ളത് എടുത്തുകൊണ്ട് പോകാൻ. അവർ നിങ്ങളുടെ കാര്യത്തിൽ തൽപരരല്ല. അവരുടെ ആഗ്രഹം നിങ്ങളിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ്. വേറൊരുകാര് യേശുവിടെ പറയുന്നത് ഇതാണ്, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ അറിയാം. മുള്ളുകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്തിരിയും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും. ആളുകളുടെ വരങ്ങളിലല്ല എനിക്ക് താല്പര്യം, ആളുകൾക്ക് ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ ദാനങ്ങളും ഉണ്ടായിരിക്കാം. ഞാൻ ആത്മാവിന്റെ വരങ്ങളെയാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെടും. ഫലങ്ങളെയാണെങ്കിൽ എങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല. വരങ്ങളെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. നിങ്ങളെന്താണ് നോക്കുന്നത്? ഞാൻ ഫലങ്ങളെയാണ് നോക്കുന്നത്, വരങ്ങളെയാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, അവരുടെ വരങ്ങളാലല്ല അവരുടെ ഫലത്താലാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത്. പിന്നീട് അവൻ വരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ അത്ഭുതങ്ങൾ, പ്രവചനം, ഭൂതങ്ങളെ പുറത്താക്കുക, അങ്ങനെയല്ല അവരെ തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള ഈ ആളുകൾ എന്റെ ദാസന്മാരല്ല, അവർ നരകത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വരങ്ങളെ നോക്കിയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. ഇതോർക്കുക, നിങ്ങളെ വഞ്ചനയിൽ നിന്ന് രക്ഷിക്കാനുള്ള മുന്നറിയിപ്പാണിത്. വരത്തെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടും. വലത്തിലേക്ക് നോക്കുക, എന്ത് ഫലം? യേശുവിന്റെ ആത്മാവ്. ഒന്നാമത് താഴ്മയാണ്, അവൻ താഴ്മയുള്ളവരാണെന്ന് നോക്കുക. ഈ മനുഷ്യൻ നിങ്ങളെ ക്രിസ്തുവിലേക്കാണോ നടത്തുന്നത് നോക്കുക, അതോ തന്നിലേക്ക് തന്നെയാണോ? അവൻ യേശുവിന്റെ ആത്മാവ് ഉള്ളവനാണെങ്കിൽ പൂർണ്ണമായിട്ടും ദിവ്യാഗ്രഹം ഇല്ലാത്തവനായിരിക്കും. യേശു ക്രിസ്തുവിൽ ദിവ്യാഗ്രഹത്തിന്റെ ഒരു കണിയെങ്കിലും ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അതാണ് ഒരു മനുഷ്യന് നോക്കേണ്ടത്. നിങ്ങൾ വഞ്ചിക്കപ്പെടുകയില്ല. നിങ്ങൾക്കറിയുമോ, 2-ാമത്തെ നൂറ്റാണ്ടിൽ ഒരു ലേഖനമുണ്ട്, അതാണ് ആദ്യത്തെ ക്രിസ്തീയ എഴുത്ത്. അത് 2-ാം നൂറ്റാണ്ടിൽ നിന്ന് കൈമാറി നമുക്ക് കിട്ടി. അതൊരു ചെറിയ കൈപ്പുസ്തകമാണ്. അത് 12 ശിഷ്യന്മാരുടെ ഉപദേശമാണ്. അതിനെ ഡിഡാക്കി എന്നാണ് അറിയപ്പെടുന്നത്. DIDACHE 12 ഉപദേശങ്ങൾ. അത് വളരെ താല്പര്യമുള്ള ആരാ അത് എഴുതിയെന്ന് എനിക്കറിയില്ല. ഇതേ നിശ്ചയമായിട്ടും വളരെ പുരാണ കാലഘട്ടത്തിൽ നിന്ന് 18-19 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. കാരണം ആ കാലത്തെ ബൈബിൾ ഉണ്ടായിരുന്ന ആളുകളിൽ ഇവിടെയും അവിടെയുമായിട്ട് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ ചില കോപ്പികൾ വളരെ വളരെ കുറവ്. മിക്ക സഭകളിലും പഴയ നിയമം പോലും ഉണ്ടായിരുന്നില്ല. അവിടെ ഒത്തിരി കറങ്ങി നടക്കുന്ന സുവിശേഷകന്മാരുണ്ടായിരുന്നു. പ്രവാചകന്മാരാണെന്നും അപ്പോസ്തലന്മാരാണെന്നും അവകാശപ്പെട്ടു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, ആ നാളുകളിൽ തന്നെ എന്തുമാത്രം വഞ്ചന നടന്നു? ഇന്നത്തെക്കാൾ എത്രയോ അധികം. ഇപ്പം വേദപുസ്തകമുണ്ട്, എന്നിട്ടും വഞ്ചിക്കപ്പെടുന്നു. ആ നാളുകളിൽ ഒരു വേദപുസ്തകം അവരുടെ ഇല്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ അവർക്ക് ചെറിയ ഉപദേശം കൊടുത്തു, അവരെ എല്ലാവരെയും വഞ്ചനയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി, അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. ആരെങ്കിലും വന്ന് നിങ്ങളുടെ അടുക്കൽ പണം നിങ്ങളോട് ചോദിച്ചാൽ, തനിക്കായിട്ട് തന്നെ അവനൊരു കള്ളപ്രവാചനാണ്. അവൻ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് പണം ചോദിച്ചാൽ അവനൊരു കള്ളപ്രവാചനാണ്. ഇല്ല, നമ്മൾ ചോദിക്കുകയല്ല. ശരി, ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പണം നമുക്ക് ചോദിക്കാം, എന്നാൽ നമുക്ക് വേണ്ടി ആയിരിക്കരുത്. ഇങ്ങനെയാണ് അവരെ വഞ്ചനയിൽ നിന്ന് രക്ഷിച്ചത്, ആ നാളുകളിൽ ഉണ്ടായിരുന്ന ആ മനുഷ്യരെ ഈ വഞ്ചനയിൽ നിന്ന്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം കേൾക്കുക, കടിച്ചു കയറുന്ന ചെന്നായ്ക്കൾ അവരുടെ എല്ലാ വരങ്ങളുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുമ്പം അവരെന്തിനു വേണ്ടിയാണ് പണം നിങ്ങളോട് ചോദിക്കുന്നത്? 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അവർ തന്നെ വളരെ സാധാരണ ഒരു ജീവിതം ജീവിക്കുമ്പം പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയാണോ? അതോ അവർക്ക് തന്നെ ആഡംബരത്തിൽ ജീവിക്കാൻ വേണ്ടിയാണോ? അവർക്ക് വലിയ വീടുകൾ വെക്കേണ്ടത് വേണ്ടിയാണോ? അവർക്ക് വേണ്ടി വില കൂടിയ കാറുകൾ മേടിക്കേണ്ടതിന് വേണ്ടിയാണോ? ഇങ്ങനെ പല പല കാര്യങ്ങളും. അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്. സൂക്ഷിക്കുക, ഈ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾക്ക് ശേഷവും നിങ്ങൾ അത് ഗവനിക്കുന്നില്ലെങ്കിൽ എങ്കിൽ നിങ്ങളെ വഞ്ചിക്കപ്പെടേണ്ട ഒരാളാണ് ഈ കള്ളപ്രവാചകന്മാർ മൂലം. ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെയും നിങ്ങളെ മുതലെടുക്കാനായിട്ട് പിശാച് ശ്രമിക്കുന്നു. എന്താണ് ദൈവം ഇതിലൂടെയെല്ലാം പരിശോധിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നു? ആദമിനെ ഹവയെ ഏദൻ തോട്ടത്തെ പരീക്ഷ അതേ കാര്യം. നിങ്ങൾ എന്റെ വചനം ആയിരിക്കുന്ന പോലെ എടുക്കുമോ, അതോ നിങ്ങൾ ആ മുന്നറിയിപ്പ് അവഗണിക്കുമോ? എന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഇങ്ങനെ പറയുമോ, എനിക്ക് കുഴപ്പമില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നാം വായിക്കുന്നു, അവര് ദൈവത്തിന് മുമ്പാകെ വീണു, അവരുടെ തല ഭൂമിയോളം താഴ്ത്തി, അവനെ ആരാധിച്ചുവെന്ന്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കേണ്ടത്, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ. നമുക്കറിയാം, നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഒരാൾക്ക് നേരെ നമ്മുടെ കാൽപാദം പൊക്കി കാണിച്ചാൽ, നിങ്ങളുടെ കാൽ ഉയർത്തി നിങ്ങളുടെ കാൽപാദം ഒരാളെ കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെരിപ്പൂരി അവനെ കാണിച്ചാൽ, നിങ്ങളുടെ ഷൂസിന്റെ അടിവശം ആരെങ്കിലും ഉയർത്തി കാണിച്ചാൽ, അതൊരു അപമാനമാണ്. എന്നാൽ ഒരാളുടെ മുമ്പാകെ ഒരു മനുഷ്യൻ വീണാൽ, നിങ്ങളുടെ തല താഴ്ത്തി ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ, നിങ്ങളവനെ ആരാധിക്കുകയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ആളുകൾ അവരുടെ തല താഴ്ത്തി അവർ ദൈവത്തിന് മുമ്പാകെ വീഴുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾ പുറകോട്ട് വീണ് അവരുടെ കാൽപാദങ്ങൾ ദൈവത്തെ കാണിക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ദൈവത്തെ അപമാനിക്കുകയാണ്. എന്നാൽ അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക സുവിശേഷകർ അവകാശപ്പെടുന്നു അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ഒരു ലക്ഷണമാണെന്ന്. ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ദൈവത്തെ എങ്ങനെ അപമാനിക്കും നിങ്ങൾ കരുതുന്നു? അവരുടെ കാൽപാദങ്ങൾ ദൈവത്തിന് നേരെ ഒരിക്കലുമില്ല. പാപികളാണ് യേശുവിന് മുമ്പാകെ പുറകോട്ട് വീണത്. അത് ഭൂതങ്ങളാണ്, അവരാണ് പുറകോട്ട് തള്ളിയിടുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഭൂതങ്ങൾ അങ്ങനെ തള്ളിയിടുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ പിശാചികൾ അങ്ങനെ ആളുകളെ തള്ളിയിടുന്നു. എന്നാൽ ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. യേശു എപ്പോഴും ആളുകളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. ആളുകൾ യേശുവിന് മുമ്പാകെ വീണത് അവരുടെ തല താഴ്ത്തി അവനെ ആരാധിച്ചു, അവരുടെ കാൽപാദങ്ങളല്ല. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരികയായിരുന്നു. എന്തുമാത്രം വഞ്ചനയാണ് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നടക്കുന്നത് അതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നു, എന്തൊരു അത്ഭുതം, ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾക്കറിയാമോ, അങ്ങനെയുള്ള ആളുകളും അപ്പോസ്തല പ്രവൃത്തികളിൽ പോലും ഉണ്ടായിരുന്നു. അവർ വഞ്ചിക്കപ്പെട്ടു. നമ്മൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യയിൽ ഫിലിപ്പ് പ്രസംഗിക്കാനായിട്ട് പോയി. അവിടെ ശിമയോൻ എന്നുള്ളൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവൻ വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിരുന്നു. അവൻ്റെ മാജിക് കൊണ്ട് പല അത്ഭുതകരമായിട്ടുള്ള മാജിക്കുകളും. അവനെ ആളുകൾ എന്താണ് വിളിച്ചിരുന്നതെന്ന് അറിയാമോ? 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ ശിമയോനെ അവർ വിളിച്ചത് മഹദി എന്ന ദൈവശക്തി. അതാണ് അവനെ അവർ വിളിച്ചത്. അവൻ അവരെ ശ്രദ്ധിച്ചു വന്നു. കാരണം അവന് വളരെ നാളുകളായി അവരെ അത്ഭുതങ്ങൾ കാണിച്ച് ഭ്രമിപ്പിച്ചു. ഇന്നും ശിമയോന്റെ അനുയായികളുണ്ട്. അവർ വലിയ ദൈവശക്തി കാണിച്ച് ആളുകളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് വിശ്വാസികൾ അതിനാൽ വഞ്ചിക്കപ്പെടുന്നത്? ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അവർ ദൈവവചനത്തെ അംഗീകരിക്കുന്നില്ല. അവർ ദൈവവചനത്തെ ശരിയായി കാണുന്നില്ല. യേശുക്രിസ്തു ആരെയും തള്ളി താഴേ കിട്ടില്ല. അവരത് തള്ളിക്കളയുന്നു. വേദപുസ്തകത്തിൽ അവർക്ക് കാണാം അപ്പോസ്തലന്മാരും ആരെയും തള്ളിയിട്ടില്ല. എന്നാൽ ദൈവവചനം അവർക്കൊരു വിഷയമേ അല്ല. അവർ പറയുന്നു, ഈ ശിമയോന് വലിയ ദൈവശക്തി ഉണ്ട്. ശരി, നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടാം. ദൈവം നിങ്ങളെ തടയില്ല. ആദാമിനെ അവയും ദൈവം അക്കാര്യത്തിൽ തടഞ്ഞില്ല. 1000-ാം 10,000-ാം ആളുകൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ആരെയും തടയുന്നില്ല അക്കാര്യത്തിൽ. നിങ്ങളെയും അവൻ തടയുകയില്ല നിങ്ങൾ ദൈവത്തിന്റെ വചനം തള്ളിക്കളയുന്നെങ്കിൽ. ദൈവവചനം വ്യക്തമാണ്. നിങ്ങൾ യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഉപദേശങ്ങൾ തള്ളിക്കളയുകയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ യോഗ്യരാണ്. അങ്ങനെ നിങ്ങൾ നാശത്തിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ നശിപ്പിക്കും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതവും നിങ്ങളുടെ ജീവിതവും. യേശു മിക്കപ്പോഴും ഇങ്ങനെ പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. അത് പഠിപ്പിക്കുന്നത് എല്ലാവർക്കും സത്യം കേൾക്കാനുള്ള ചെവി ഇല്ല. ഇന്നും ഇത് സത്യമാണ്. അനേക ആളുകൾ ഇത് കേൾക്കുന്നു എങ്കിൽ പോലും ദൈവവചനം വ്യക്തമായിരിക്കെ നമ്മെ വീഴാതെ സൂക്ഷിപ്പാൻ അവൻ ശക്തനായിരിക്കും. അവൻ നമ്മളെ താഴേക്ക് തള്ളിയിടുന്നില്ല. യൂദായുടെ ലേഖനത്തിൽ നിങ്ങളെ വീഴാതെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് അവിടെ പറയുന്നു. സങ്കീർത്തനം 91-ൽ പറയുന്ന പോലെ നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുഭാഗത്ത് 10,000 പേരും വീഴും, അത് നിന്നോട് അടുത്തു വരികയില്ല. ദൈവം ആളുകളെ തള്ളിയിടുന്ന ജോലിയിലല്ല, അവൻ ആളുകളെ പിടിച്ചുയർന്നെഴുന്നേൽപ്പിക്കുന്ന ജോലിയിലാണ്. അവൻ പറയുന്നത് എഴുന്നേറ്റ് നടക്ക, നീ താഴെ വീഴുക, നിന്റെ കാൽപാദം എന്നെ കാണിക്കുക, അതല്ല. അതല്ല അവൻ പറയുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വഞ്ചിക്കപ്പെടരുത്. ഈ കടിച്ചു കയറുന്ന ചെന്നായ്ക്കൾ നിങ്ങളുടെ പണത്തിന് പിന്നാലെ വരുന്നു. അവരുടെ മാജിക്കുകൾ കാണിച്ച് യേശുവിന്റെ പേരും പറഞ്ഞ് അങ്ങനെ നിങ്ങളെ വഞ്ചിക്കാൻ യേശുവിന്റെ ആത്മാവുള്ള ഒരാളെ മാത്രമേ നിങ്ങൾ അനുഗമിക്കാവൂ. ദൈവഭക്തിയിലേക്ക് നിന്നെ നയിക്കാൻ കഴിയുന്ന, നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന ഇടത്തേക്ക് നടത്തുന്നവനെ, അത് മാത്രമേ ഈ ജീവിതത്തിലും നിത്യതയിലും നിന്നെ സഹായിക്കൂ. അവസാന നാളുകളിൽ വഞ്ചനയുടെ ആത്മാക്കളുണ്ടാവും. ആളുകൾ മോശത്തിൽ നിന്ന് മഹാമോശത്തിലേക്ക് പോകും. ആളുകൾ ദ്രവ്യാഗ്രഹികളായിട്ട് മാറും. ദൈവപ്രിയമില്ലാത്തവരായിട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ പറയുന്നു. നമുക്ക് സൂക്ഷ്മതയുള്ളവരായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാം. കാരണം ഈ നാളുകൾ വഞ്ചനയുടെ നാളുകളാണ്. 2 തെസ്സലോനിക്കർ 2-ൽ നമുക്ക് വ്യക്തമായിട്ട് ഈ മുന്നറിയിപ്പ് തരുന്നു. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്ത എല്ലാവരും, 2 തെസ്സലോനിക്കർ 2:10-11, അവർ വഞ്ചിക്കപ്പെടും. ദൈവം തന്നെ അവർ വഞ്ചിക്കപ്പെടാനായിട്ട് ഏൽപ്പിക്കും. കാരണം അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാഴുകയാൽ തന്നെ. അവിടെ പറയുന്നു, അവർ വഞ്ചിക്കപ്പെടുന്ന തെറ്റായിട്ടുള്ള അത്ഭുതം അടയാളം കൊണ്ടാണ്. പിശാച് കാണിക്കുന്ന 9-ാമത്തെ വാക്യം. ശരി, ഈ കാര്യങ്ങളിലൂടെയൊക്കെ ചില നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. ചോദ്യം ഇതാണ്, ഇത് അവസാനം നിങ്ങളെ എങ്ങോട്ട് നടത്തും? ക്രിസ്തുവിലേക്ക്, യഥാർത്ഥ യേശുവിലേക്ക്, അതോ മറ്റൊരു യേശുവിലേക്കോ? ദൈവത്തിന്റെ വചനം അനുസരിക്കുക, അല്ലെങ്കിൽ വഞ്ചനയിലേക്കോ? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ കേട്ട് വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.